2020 ഒക്ടോബർ 1 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കല്ലും നെല്ലും പങ്ക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. ഹരോൾഡ് ഇവാൻസ്. സത്യത്തിലേക്ക് വീശിയ വാർത്തയുടെ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റാകാനായിരുന്നു എന്നും ഹരോൾഡ് ഇവാൻസിന് ഇഷ്ടം. റൂബർട്ട് മർഡോക്ക് ഇളക്കിവിട്ട മാധ്യമ സുനാമിയിൽ കടപുഴകാതെ നിലകൊണ്ട ഹരോൾഡ് മാത്യു ഇവാൻസ് എന്നും സത്യത്തിന്റെയും നീതിയുടെയും മുഖം തെളിഞ്ഞുകാണാൻ ആഗ്രഹിച്ചു. മാറാലമൂടിയ ഇരുണ്ട ഇടനാഴികളിലൂടെയും അപകട കുരുക്കുകൾക്കിടയിലൂടെയും ഹരോൾഡ് നടത്തിയ യാത്രകൾ ലോക പത്രപ്രവർത്തന ചരിത്രത്തിലെ രാജകീയ വിളംബരങ്ങളായി മാറി. 1928 ജൂൺ 28 ഇംഗ്ലണ്ടിലെ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ ട്രെയിൻ ഡ്രൈവറുടെ മകനായി ജനിച്ച ഹരോൾഡ് മാത്യു ഇവാൻസ് 16 വയസ്സിലാണ് സർവകലാശാല പഠനത്തോടൊപ്പം മാധ്യമ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ആഴ്ചയിൽ ഒന്നുമാത്രം ഇറങ്ങുന്ന ഒരു പത്രത്തിലായിരുന്നു തുടക്കം. സൺഡേ ടൈംസിന്റെ എഡിറ്ററായിരിക്കെ പ്രസിദ്ധീകരിച്ച അന്വേഷണാത്മക റിപ്പോർട്ടുകളാണ് ഹരോൾഡിനെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തിയത്. വാർത്തകൾ കണ്ടെത്താനും അതിന്റെ സത്യാവസ്ഥ വിശകലനം ചെയ്യാനും ഈടുറ്റ ഒരു ടീം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മയക്കുമരുന്നായും വേദന സംഹാരിയായും ഉപയോഗിച്ചിരുന്ന താലിഡോമൈഡ് പനിക്കും ഫ്ലൂവിനും ഗർഭിണികൾക്ക് രാവിലെ ഉണ്ടാകാറുള്ള ഛർദിക്കും മറുമരുന്നായി ഉപയോഗിക്കുന്നതിന്റെ അപകടത്തിലേക്ക് വെളിച്ചം വീശിയ അന്വേഷണമാണ് ഹരോൾഡ് ഇവാൻസിലെ അന്വേഷണാത്മക പത്രപ്രവർത്തകനെ ലോകശ്രദ്ധയിൽ എത്തിച്ചത്. ഈ മരുന്നിന് മാരകമായ പാർശ്വഫലങ്ങളുണ്ടെന്നും ഗർഭിണികൾ ഇത് കഴിച്ചതുവഴി 2000 കുഞ്ഞുങ്ങൾ മരിച്ചെന്നും 10,000 കുഞ്ഞുങ്ങൾ വൈകല്യങ്ങളോടെ ജനിച്ചെന്നും ഹരോൾഡ് ഇവാൻസ് റിപ്പോർട്ട് ചെയ്തു. സൺഡേ ടൈംസിൽ സകല വിശദാംശങ്ങളോടും കൂടി പ്രസിദ്ധീകരിച്ച വാർത്ത പുറം ലോകത്തെത്തിയതോടെ വലിയ കോളിളക്കമുണ്ടായി. പക്ഷേ മരുന്ന് പിൻവലിക്കാൻ 10 വർഷം നീണ്ട പോരാട്ടം നടത്തേണ്ടി വന്നു ഹരോൾഡിന്. ഒടുവിൽ ഇരകൾക്ക് നഷ്ടപരിഹാരവും കിട്ടി. UKയിൽ ഈ മരുന്നിന് ഇരയായവർക്ക് നഷ്ടപരിഹാരമായി 258 കോടി രൂപ മരുന്ന് കമ്പനി കൊടുക്കേണ്ടി വന്നു. സിവിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് UKയിൽ നിലവിലുണ്ടായിരുന്ന വിലക്ക് ഭേദഗതി ചെയ്യാനും ഹരോൾഡിന്റെ ഈ വാർത്താ പരമ്പരയ്ക്കും ക്യാമ്പയിനും സാധിച്ചു. 1960കളിലായിരുന്നു ഈ പോരാട്ടം. ഫോളോ അപ്പ് റിപ്പോർട്ടിലും ഹരോൾഡ് ചരിത്രമെഴുതി. ഭാര്യയും മകളും കൊല്ലപ്പെട്ട കേസിൽ മകളെ കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിന് 1950 വധശിക്ഷയ്ക്ക് വിധേയനായ തിമത്തി ജോൺ ഇവാൻസ് നിരപരാധിയായിരുന്നെന്ന കണ്ടെത്തലായിരുന്നു അത്. ഈ കേസിന്റെ ചുവടുപിടിച്ച് 1965 ഹരോൾഡ് നടത്തിയ ഫോളോ അപ്പ് റിപ്പോർട്ടുകൾ ബ്രിട്ടനിലെ ശിക്ഷാവിധി ചരിത്രം തന്നെ മാറ്റിയെഴുതിച്ചു. ഉന്നത കോടതിയായ ക്വീൻസ് ബെഞ്ചിന് വിധി മാറ്റി പുതിയ ഉത്തരവിറക്കേണ്ടി വന്നു. തിമത്തി ജോണിനെ നിരപരാധിയായി ബ്രിട്ടീഷ് രാജ്ഞി തന്നെ പ്രഖ്യാപിച്ചു. ജയിൽ വളപ്പിൽ അടക്കം ചെയ്തിരുന്ന തിമത്തിയുടെ മൃതദേഹം മരണാനന്തര മാപ്പിന് ശേഷം പുറത്തെടുത്ത് കുടുംബത്തിന് കൈമാറി. അടുത്ത 5 വർഷത്തേക്ക് വധശിക്ഷകളൊന്നും വേണ്ടെന്ന തീരുമാനത്തിന് 1965 ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ജനസഭ അംഗീകാരവും നൽകി. 1969 ബ്രിട്ടനിൽ വധശിക്ഷ തന്നെ നിർത്തലാക്കി. ഹരോൾഡിന്റെ അയൽക്കാരനും കേസിൽ തിമത്തിക്കെതിരെ മൊഴി നൽകിയ മുഖ്യസാക്ഷിയുമായ ജോൺ ക്രിസ്റ്റിയായിരുന്നു യഥാർത്ഥ കൊലയാളി. സീരിയൽ കൊലകൾക്ക് പിടിയിലായ അയാൾ അതിനിടെ സ്വന്തം ഭാര്യയെ ഉൾപ്പെടെ 8 പേരെ കൊലപ്പെടുത്തിയിരുന്നുവെന്ന് അയാൾ തന്നെ വെളിപ്പെടുത്തി. ഈ സംഭവവികാസങ്ങൾ 1971 സിനിമയുമായി. റിച്ചാർഡ് ആറ്റൻബറോയാണ് കൊലപാതകിയെ അവതരിപ്പിച്ചത്. കിം ഫിൽബി എന്ന ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഓഫീസർ സോവിയറ്റ് യൂണിയന്റെ ചാരനാണ് എന്ന വാർത്ത പുറത്തുകൊണ്ടുവന്നതും വലിയ കോളിളക്കമുണ്ടാക്കി. 2nd ലോകമഹായുദ്ധകാലത്തും ശീതയുദ്ധകാലത്തും അയാൾ സ്പൈ ആയിരുന്നു. ഇത് സൺഡേ ടൈംസിൽ എഴുതിയാണ് ഹരോൾഡ് ലോകത്തെ അറിയിച്ചത്. ബ്രിട്ടീഷ് ചാരസംഘടനയായ MI6 തങ്ങളുടെ പ്രതിനിധിയായി അയച്ചത് റഷ്യൻ ചാരസംഘടനയായ KGBയുടെ ചാരനായ കിം ഫിൽബിയെ ആയിരുന്നെന്നും ഹരോൾഡ് ലോകത്തെ അറിയിച്ചു. ഫിൽബിയുടെ പിതാവ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് ഇന്ത്യയിലായിരുന്നു കിം ഫിൽബിയുടെ ജനനം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഉന്നത പഠനത്തിനുശേഷം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായ കിം ഫിൽബി KGBയിൽ അംഗമായി. ഈ റഷ്യൻ ബന്ധം മറച്ചുവച്ചാണ് പിന്നീട് ബ്രിട്ടീഷ് ചാരസംഘടനയിൽ ചേർന്നത്. അപ്പോഴും റഷ്യൻ ചാരസംഘടനയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം ഹരോൾഡിന്റെ റിപ്പോർട്ടിനെതിരെ കേസും ഉണ്ടായിരുന്നു. കുറേനാൾ കോടതി കയറിയിറങ്ങേണ്ടി വന്നെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ല. പത്രപ്രവർത്തനത്തിന്റെ ഉന്നത മൂല്യങ്ങളെയും സത്യസന്ധതയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നും കാത്തുസൂക്ഷിച്ച ഹരോൾഡ് റിപ്പോർട്ടിംഗും പത്രഭാഷയും എഡിറ്റിംഗും ലേഔട്ടും ഉൾപ്പെടെ എല്ലാ മേഖലകളിലും പ്രാവീണ്യം പ്രകടിപ്പിക്കുകയും ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളിലൂടെ അവ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. എഴുത്തുകാരൻ, പ്രസാധകൻ, അധ്യാപകൻ എന്നീ നിലകളിലും ഹരോൾഡിന്റെ യാത്ര തിളക്കമുള്ളതായിരുന്നു. ദി അമേരിക്കൻ സെഞ്ചുറി, ദി മെയ്ഡ് അമേരിക്ക, ഡു ഐ മേക്ക് മൈസെൽഫ് ക്ലിയർ, ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് തുടങ്ങിയവ ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ്. ലോക പത്രപ്രവർത്തന ചരിത്രത്തിലെ ഇതിഹാസതുല്യമായ ഒരു അധ്യായമല്ല ഹരോൾഡ്. അറിയും തോറും പുതുമയേറുന്ന പാഠപുസ്തകമാണ് കഴിഞ്ഞ ബുധനാഴ്ച അന്തരിച്ച ഹരോൾഡിന്റെ മാധ്യമ ജീവിതം.